മിൻ അജബിൽ അജാബി, അത്ഭുതങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതമാകുന്നു. വാക്ബറുൽ ആയാതി, അവന്റെ ആയത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ ആയത്തുമാകുന്നു. അദ്ദാലത്തി, അറിയിക്കുന്നു, ആ ആയത്തുകൾ അറിയിക്കുന്നു. അലാ ഖുദറത്തിൽ മലിക്കുൽ ഖല്ലാബ്, മലിക്കുൽ ഖല്ലാബിന്റെ ഖുദറത്തിനെ അറിയിക്കുന്ന ആയത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ ആയത്തുകളുമാകുന്നു അത്. ഏതാണത്? സിത്തത്തി ഉസൂലിൻ, ആറ് ഉസൂലുകൾ. ബയ്യനഹുല്ലാഹു തആല, അല്ലാഹു അതിനെ വ്യക്തമാക്കി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിശദീകരിച്ചിരിക്കുന്നു. ബയാനൻ വാലിഹൻ, വാലിഹായിക്കൊണ്ട്, വളരെ വ്യക്തമായൊരു വിശദീകരണം. ആർക്ക് വേണ്ടി? ലിൽ അവാമി, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ. ഫൗഖമാ യലുന്നുല്ലാനൂൻ, വിചാരിക്കുന്നവർ വിചാരിക്കുന്നതിന്റെയും അപ്പുറം. സാധാരണ ഉള്ളൊരു പ്രയോഗമാണത്, ഊഹിക്കുന്നതിന്റെയും മീതെ, നമ്മൾ വിചാരിക്കുന്നതിന്റെയും എത്രയോ അപ്പുറത്ത് എന്നൊക്കെ പറയാറുള്ളത് പോലെ. ഫൗഖമാ യലുന്നുല്ലാനൂൻ, അത്രത്തോളം അല്ലാഹു അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സുമ്മ ബഅദ ഹാദ, ഇതിനുശേഷവും. ഖാലിത ഫീഹ കസീറു മിൻ അദ്കിയാഇൽ ആലം, ലോകത്തിലെ അദ്കിയാ, ബുദ്ധിമാന്മാർ, ബുദ്ധിജീവികൾ, ധാരാളം ബുദ്ധിജീവികൾക്ക് അതിൽ അബദ്ധം പറ്റി, ഈ ആറ് ഉസൂലുകളിൽ തെറ്റുപറ്റി. ഖാലിത വഖലാഇ ബനി ആദം, ആദം സന്തതികളിൽപ്പെട്ട ബുദ്ധിമാന്മാർക്കും. ഇല്ല അഖല്ലുൽ ഖലീൽ, വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് ആ ആറ് ഉസൂലുകൾ മനസ്സിലായതും അത് ഉൾക്കൊണ്ടതും. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആറ് ഏഴ് കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ ആറ് ഉസൂലുകൾ, ഈ ആറ് ഉസൂലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറ് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആറ് ഉസൂലുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞിരിക്കുന്നത് അത്ഭുതങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതമാണ്. രണ്ട്, ഈ ആറ് ഉസൂലുകൾ അല്ലാഹുവിന്റെ ആയാത്തുകളിൽപ്പെട്ട, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മൂന്ന്, ഈ ആറ് ഉസൂലുകൾ മലിക്കുൽ ഖല്ലാബിന്റെ ഖുദറത്തിനെ തെളിയിക്കുന്ന ആറ് ദൃഷ്ടാന്തങ്ങളാണ്. നാലാമത് മനസ്സിലാക്കേണ്ടത്, ഈ ആറ് ഉസൂലുകളെ അല്ലാഹു വ്യക്തമാക്കി, അല്ലാഹു വിശദീകരിച്ചു, അല്ലാഹു വ്യക്തമാക്കി എത്രത്തോളം എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ. വിചാരിക്കുന്നവർ വിചാരിക്കുന്നതിന്റെയും അപ്പുറം, ഊഹിക്കുന്നതിന്റെയും അപ്പുറം, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു ഇതിനെ വിശദീകരിച്ചു. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ്. അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബുദ്ധി കൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്ത് കിട്ടില്ല. തന്റെ ബുദ്ധി കൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്ത് കിട്ടില്ല, ഈമാൻ കിട്ടില്ല. ആറാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഹക്കും ബാത്തിലും അത് തീരുമാനിക്കേണ്ടത് കസറത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആളുകളുടെ എണ്ണം കൂടുതലാണോ അല്ലേ, ഖില്ലത്തിനെയും കസറത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടല്ല ഹക്കും ബാത്തിലും തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് പോയിന്റുകളാണ് ഈ മുഖദ്ദിമയിൽ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത്. ഈ ആറ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞത് എന്താണ്? അറബി ഭാഷയിൽ അത്ഭുതം എന്ന് പ്രയോഗിക്കുന്നത് രണ്ട് തരത്തിൽ പ്രയോഗിക്കും. അജബ്, അജബ് എന്ന പദം ഉലമാക്കൾ വിശദീകരിച്ചു, വൽ അജബു നൌആനി, രണ്ട് തരത്തിലുള്ള അത്ഭുതമുണ്ട്. അജബ് എന്ന പദം അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കും. ഒന്ന്, ബിമഅനൽ ഇസ്തിഹ്സാൻ, ഇസ്തിഹ്സാൻ എന്നുള്ളതിന്റെ ആശയത്തിൽ അജബ് പ്രയോഗിക്കും. വഹുവമാ ഇദാ തഅല്ലഖ ബി മഹ്മൂദിൻ, ഇസ്തിഹ്സാൻ എന്ന അർത്ഥത്തിൽ അജബ് പ്രയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? നല്ല ഒരു കാര്യത്തിന്റെ സന്ദർഭത്തിലാണ്. ഒരു നന്മയാണെങ്കിൽ, ഒരു നല്ല കാര്യമാണെങ്കിൽ, ഒരു മഹ്മൂദ്, ഒരു സുത്യർഹമായ കാര്യമാണെങ്കിൽ, ആ സന്ദർഭത്തിലെ അജബ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഏതർത്ഥത്തിലാണ്? നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അജബ് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് അതിന്റെ ഇനം ബിമഅനൽ ഇൻകാർ, ഇൻകാർ എന്ന അർത്ഥത്തിലും അജബ് പ്രയോഗിക്കും. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അജബ് എന്ന് കാണുമ്പോഴത്തേന് അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ആരും മനസ്സിലാക്കി വെക്കണ്ട. അജബ് എന്നുള്ളത് ഖുർആനിലും ഹദീസിലും രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നു. ഒന്ന്, ബിമഅനൽ ഇസ്തിഹ്സാൻ, ഒരു കാര്യത്തെ, ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് അറിയിക്കാനും പ്രയോഗിക്കാനും ഒരു നല്ല കാര്യം. ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചിട്ടുള്ള ഒരു നന്മ, ആ കാര്യത്തെ പ്രയോഗിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി, വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അജബ് പ്രയോഗിക്കും. അത് ഏത് സന്ദർഭത്തിലാണ്? ഇതാ തഅല്ലഖ ബി മഹ്മൂദിൻ, അതൊരു നല്ല കാര്യമാണെങ്കിൽ അത് വിശദീകരിക്കാനും മനസ്സിലാക്കുവാനും അത് പ്രയോഗിക്കാനും അജബ് പ്രയോഗിക്കും. രണ്ടാമത് പറഞ്ഞത് അജബ് പ്രയോഗിക്കുന്നത് ബിമഅനൽ ഇസ്തിൻകാർ. ഇസ്തിൻകാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ആക്ഷേപം, ഒരു കാര്യത്തെ വെറുത്തുകൊണ്ട്, ഒരു കാര്യത്തിൽ വെറുപ്പ് കാണിക്കാൻ, അതല്ലെങ്കിൽ ഒരു സംഗതിയെ ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനെന്ത് പ്രയോഗിക്കും? ഇൻകാറിന്റെ അർത്ഥത്തിലും അജബ് എന്നുള്ള പദം പ്രയോഗിക്കും. ഇൻകാറിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? വദാലിക ഫീമ ഇദാ തഅല്ലഖ ബി മദ്മൂമിൻ, ഒരു കാര്യത്തെ ദംബ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ദംബ് ആക്ഷേപം, കുറ്റപ്പെടുത്തി പറയാ, ആക്ഷേപിച്ചുകൊണ്ട് പറയാ. അപ്പൊ മദ്മൂമിന്റെ സന്ദർഭത്തിലാണെങ്കിൽ ആ അജബ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് ഇൻകാറിന് വേണ്ടിയിട്ടായിരിക്കും, അത് അതിനെ ആക്ഷേപിച്ചുകൊണ്ടായിരിക്കും. ഇനി നല്ലൊരു കാര്യമാണെങ്കിൽ അവിടെ അജബ് പ്രയോഗിച്ചിട്ടുള്ളത് എന്തിന്റെ അർത്ഥത്തിലായിരിക്കും? അതൊരു നല്ല കാര്യമാണ്, അതൊരു നന്മയാണ്, അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും. ഇത് രണ്ടിനും ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു അത്തയമ്മുന ഫീ തനഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശൈനിഹി കുല്ലിഹി എന്ന് പറയുന്ന ഹദീസ്. ഇതിന്റെ വിശദമായ ഒരു ചർച്ചയിലേക്ക് സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ അജബ് എന്നുള്ളത് ഇസ്തിഹ്സാൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. ഇവിടെ യുജിബുഹു അജബ വന്നത്, അജബ അല്ലെ, അജബ വന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുജിബുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു, അദ്ദേഹം ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. അത്തയമുൻ, വലതുഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത്, ഏത് കാര്യത്തിലൊക്കെ? മുടി ചീകുന്ന കാര്യത്തിൽ, പാദർശ ധരിക്കുന്ന കാര്യത്തിൽ, ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളിലും തയമ്മുന്, വലതുഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാറുണ്ട്, ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇവിടെ അജബ് എന്നാ പ്രയോഗിച്ചത് അല്ലെ, അജബ് എന്നാ പ്രയോഗിച്ചത്. അപ്പൊ കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു, വലതുഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. ഇവിടെ അജബ് ഏതർത്ഥത്തിലാ? ഇസ്തിഹ്സാൻ എന്ന അർത്ഥത്തിലാണ്. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണം ബിമഅനൽ ഇൻകാർ. ഇൻകാർ എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്നത്, വിശുദ്ധ ഖുർആനിൽ തന്നെ അതിന്റെ തെളിവ് കാണാം. ഇൻകാർ, അതായത് ഒരു സംഗതിയെ ആക്ഷേപിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുക. സൂറത്ത് റഅദിൽ അഞ്ചാമത്തെ ആയത്ത്, ആ ആയത്തിൽ അജബ് പ്രയോഗിച്ചിട്ടുള്ളത് ഇൻകാറിന്റെ അർത്ഥത്തിലാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല്, അജബ് എന്ന് കാണുന്നിടത്തൊക്കെ നമ്മൾ അത് തെറ്റി പറയും, അതാണ് ഇതിന്റെ പ്രശ്നം. സാധാരണ നമ്മൾ അങ്ങനെയാണ് ഒരു അതിശയം, ഒരു ആശ്ചര്യം, ഒരു ഇഷ്ടമുള്ള ഒരു, നമ്മളെ കൗതുകപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടാലാണ് നമ്മൾ അജബ്, വല്ലാത്തൊരു അത്ഭുതം, വല്ലാത്തൊരു അതിശയം തന്നെ, അല്ലെങ്കിൽ വല്ലാത്തൊരു ആശ്ചര്യം തന്നെ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിന്റെ ബേസിക് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ, ഖുർആനും ഹദീസും മനസ്സിലാക്കുമ്പോൾ അബദ്ധം പറ്റും. പല സന്ദർഭങ്ങളിൽ ഈ അജബ് എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടർത്ഥത്തിൽ, ഒന്ന് വിമാനൽ ഇസ്തിഹസാൻ, അതൊരു നല്ല കാര്യത്തിന്റെ സന്ദർഭത്തിലാണ്. രണ്ടാമത്തത് വിമഅനൽ ഇൻകാർ, ഒരു സംഗതി ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോൾ, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ. കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അജബ് പ്രയോഗിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് സൂറത്ത് റഅദിൽ അഞ്ചാമത്തെ ആയത്ത്. ആ അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ? വൈൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും ഐദാ കുന്ന തുറാബൻ ഐന്നാ ലഫി ഖൽഖിൻ ജദീദ്. ഇതിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ മതി ആയത്തിന്റെ അർത്ഥം. വൈൻ തഅജബ്, നീ അത്ഭുതപ്പെടുകയാണെങ്കിൽ, ഫഅജബുൻ ഖൗലുഹും, അവരുടെ ഈ വാക്കാകുന്നു അത്ഭുതം. സത്യനിഷേധികളെ കുറിച്ച് പറയാണ്, അവരുടെ ഈ കൗലാകുന്നു, അവരുടെ ഈ വാക്കാകുന്നു അത്ഭുതം. നീ അത്ഭുതപ്പെടുകയാണെങ്കിൽ അവരുടെ ഈ വാക്ക് കേട്ടിട്ട് അത്ഭുതപ്പെടണം. എന്താണ് അവർ പറഞ്ഞത്? ഐദാ കുന്ന തുറാവൻ ഐന്നാ ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതിയതായി ഞങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയോ, ഐന്നാ ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ വീണ്ടും പുതിയതായി സൃഷ്ടിക്കപ്പെടുകയോ, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞതിന് ശേഷം, അവരുടെ ഈ വാക്കാണ് ഈ വാക്ക് കേട്ടിട്ടാണ് നീ അത്ഭുതപ്പെടേണ്ടത്. ഇതിന്റെ തഫ്സീറുകൾ നോക്കിക്കോ. അപ്പൊ ഇവിടെ അജബ് എന്നുള്ളതാ പ്രയോഗിച്ചത്. ഇതൊരു കൗതുകത്തിന്റെ അർത്ഥത്തിലാണോ, അതല്ലെങ്കിൽ അവർ പറഞ്ഞത് പിന്നെ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമുള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിലാണോ? നേരത്തെ നമ്മൾ പറഞ്ഞത് അജബ് ഏതർത്ഥത്തിലാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അജബ് പറഞ്ഞത് ഏതർത്ഥത്തില്ല? അജബ് പറഞ്ഞത് ഇസ്തിഹ്സാൻ എന്നുള്ള അർത്ഥത്തിൽ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള ഹദീസിലുള്ളത്. അപ്പൊ ഇവിടെ ഇവർ പറഞ്ഞ ഈ സത്യനിഷേധികളുടെ ഈ വാക്ക് അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. അവരുടെ ഈ വാക്കാണ് നിന്നെ അത്ഭുതപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അവർ ഈ പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു തെളിവാണോ? ഇവിടെ അജബ് പ്രയോഗിച്ചിട്ടുള്ളത് ബിമഅനൽ ഇൻകാർ, ഇവിടെ ദമ്മിന്റെ സന്ദർഭത്തിലാണ്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭത്തിലാണ് ഇവിടെ അജവ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ രണ്ടർത്ഥത്തില് അജവ് പ്രയോഗിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മിൻ അജബിൽ ഉജാബ്, വല്ലാത്തൊരു ആശ്ചര്യം തന്നെയാണ്, വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു വലിയ അത്ഭുതം തന്നെയാകുന്നു എന്ന് പ്രയോഗിച്ചത് ഒന്നാമത്തെ അർത്ഥത്തിലാണോ രണ്ടാമത്തെ അർത്ഥത്തിലാണോ? ഇവിടെ അജവ് പ്രയോഗിച്ചത് ഒന്നാമത്തെ അർത്ഥത്തിലാണോ രണ്ടാമത്തെ അർത്ഥത്തിലാണോ? ഇൻകാറിന്റെ അർത്ഥത്തിലാണ്. ഇപ്പൊ അങ്ങ് തിരിഞ്ഞില്ലേ? അതാണ് ഓരോ കായിക പഠിക്കുമ്പോ, അതിന്റെ ഉസൂല് പഠിക്കുമ്പോ, അതിന്റെ നിയമം പഠിക്കുമ്പോ നമുക്ക് ആ സംഗതി പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ബിമഅനൽ ഇൻകാർ, ഇവിടെ ഇൻകാറിന്റെ അർത്ഥത്തിലാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം അജവ് പ്രയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം അദ്ദേഹത്തിന് കൗതുകപ്പെടുത്തുന്ന ഒരു സംഗതി എന്നർത്ഥം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ വ്യക്തമായി ബയാൻ ചെയ്ത ഒരു കാര്യം, എത്രത്തോളം ബയാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ. ഇവിടെ ലിൽ അവാമി എന്നാണ് പ്രയോഗിച്ചത്. സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു ആ കാര്യങ്ങളെ വിശദീകരിച്ചു എന്നുള്ളതിന്റെ അർത്ഥം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഊഹിക്കുന്നവർ, വിചാരിക്കുന്നവർ, വിചാരിക്കുന്നതിന്റെയും മീത്, നമ്മൾ വിചാരിക്കുന്നതിന്റെയും അപ്പുറത്ത് എന്ന് പറയാറുണ്ട്. ഞാൻ കരുതിന്റെ എല്ലാവരും അപ്പുറത്താണ് ആ കാര്യം ചെയ്തത് എന്നുള്ളത് സാധാരണ നമ്മൾ പറയാറുണ്ട്. അപ്പൊ വിചാരിക്കുന്നവർ, നമ്മൾ വിചാരിക്കുന്നതിന്റെയും മീതെ, അത്രത്തോളം അള്ളാഹു ആ കാര്യം ഈ ആറ് ഉസൂലുകൾ അള്ളാഹു വിശദീകരിച്ചു എന്നിട്ടും ലോകത്തുള്ള ബുദ്ധിജീവികളിൽ അധിക പേർക്കും അതിൽ അബദ്ധം പറ്റി. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. അപ്പൊ അവിടെ ബിമഅനൽ ഇൻകാർ, ഈ ആറ് ഉസൂലുകളെ സംബന്ധിച്ചാണ്, ആറ് ഈ ആറ് അടിസ്ഥാനപരമായി ഈ ആറ് കാര്യങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? ഇത് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ത് പറഞ്ഞത്? ഇത് അത്ഭുതങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതമാകുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ ആയത്തുകളാകുന്നു. ഈ ആറ് ഉസൂലുകൾ മലിക്കുൽ ഖല്ലാബിന്റെ കുദറത്തിനെ അറിയിക്കുന്ന ആറ് കാര്യങ്ങളാകുന്നു. ഈ ആറ് കാര്യങ്ങളിലാണ് ലോകത്തുള്ള ബുദ്ധിജീവികൾക്ക്, അധിക ബുദ്ധിജീവികൾക്കും അബദ്ധം പറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ അഞ്ച് ആറ് കാര്യങ്ങളാണ്. അപ്പൊ അജബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ആറ് കാര്യങ്ങളിൽ ഈ മുഖദ്ദിമയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിന്നെ സിദ്ദത്ത് ഉസൂലിനെ, ഈ ആറ് അടിസ്ഥാനപരമായ കാര്യങ്ങളെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറഞ്ഞുണ്ട് ഈ ഗ്രന്ഥം എന്നുള്ളത് ഒരു പേജിൽ എഴുതി തീർക്കാൻ പറ്റുന്ന ആറ് ഉസൂലുകൾ മാത്രമാണ്. ഇത് ഉലമാക്കളുടെ ഒരു പ്രത്യേകതയാണ്. ഉലമാക്കളുടെ ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിന് ജവാമിയുൽ കലാം നൽകപ്പെട്ടു. ജവാമിയുൽ കലാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നമ്മുടെ സലഫുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് ജവാമിയുൽ കലാം. പറയുന്ന കാര്യം അത് ജാമിയും മാനിയുമായിരിക്കും, കുറഞ്ഞ പദങ്ങളായിരിക്കും, ആശയം വലുതായിരിക്കും, കുറഞ്ഞ വാക്കുകളായിരിക്കും, പക്ഷെ അതിലൊരുപാട് ഗംഭീരമായിട്ടുള്ള ആശയം ഉണ്ടാകും. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഴുത്തുകളും അവരുടെ സംസാരങ്ങളും വളരെ കുറവായിരിക്കും. ഫായിദ വമ്പിച്ച ഫായിദ ആയിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ആറ് ഉസൂലുകൾ ഒരൊറ്റ പേജിൽ എഴുതി തീർക്കാൻ പറ്റുന്ന ഉസൂലുകളേ ഉള്ളൂ, പക്ഷേ ഈ ഓരോ ഉസൂലുകളും ഓരോ വാള്യങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്ന ആശയങ്ങൾ ഈ റിസാലയിലുണ്ട്. ഈ ആറ് ഉസൂലുകളെ ഓരോ ഉസൂലുകൾ ഓരോ വാള്യം ഓരോ ബൃഹത്തായ ഗ്രന്ഥങ്ങളാക്കി പ്രസിദ്ധീകരിക്കാനുള്ള ആശയങ്ങളാണ് ഈ ആറ് ഉസൂലുകൾ എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിനെ വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞത്. വളരെ കുറച്ച് പദങ്ങൾ, എന്നാൽ ബൃഹത്തായിട്ടുള്ള ആശയം, ആശയത്തിന്റെ ഗാംഭീര്യം. എന്നാൽ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ എന്താ, അവർ കുറേ സംസാരിക്കും, ഫായിദ വളരെ കുറച്ചായിരിക്കും. ചില ആൾക്കാരുടെ ഖുത്ബ, ചില ആൾക്കാരുടെ പ്രസംഗങ്ങൾ, ചില ആൾക്കാരുടെ ക്ലാസുകൾ, സംസാരങ്ങൾ ദീർഘമായിട്ട് സംസാരിക്കും, അതിൽ കിട്ടുന്ന മൻഫഅത്ത് അത് വളരെ കുറച്ചായിരിക്കും, ഉപകാരം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മുടെ സലഫുകളുടെ നേരെ തിരിച്ച് അവർ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാണത്? ഉലമാക്കൾ അതിന് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. അതിന് ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടാവും. ചില ഹദീസ് ചില പിന്നെ അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോലും പറഞ്ഞാൽ എന്താ ഇത് ഇൽമു മറച്ചുവെച്ചു എന്നുള്ള ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു കുറ്റം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം സംസാരിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ വളരെ കുറച്ച് പദങ്ങൾ, എന്നാൽ വമ്പിച്ച ആശയം ഉൾക്കൊള്ളുന്ന ഒരു റിസാലയാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ റിസാല എന്നവർ പറഞ്ഞു. രണ്ടാമതായിട്ട് അവർ പറഞ്ഞെന്ന് വെച്ചാല്, ഇത് ഉസൂലുകൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, സലഫിയത്തിന്റെ അഖീദയും മനഹജും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉസൂലുകൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ആറ് കാര്യങ്ങൾ, അത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സലഫിയത്തിന്റെ ഒരു മനഹജുണ്ട്. ആ മനഹജ് കൂടി ഈ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല സലഫി പണ്ഡിതമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞ മനഹജിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് മാത്രം, ബുദ്ധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല. ഒരാൾക്ക് മനഹജിൽ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല ബുദ്ധി കൊണ്ട് മാത്രം. അതിന് എത്രയോ തെളിവുകൾ ആയത്തുകളിലും ഹദീസിലും വന്നിട്ടുണ്ട്, അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്ത് കിട്ടണം? അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണം, അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണം. ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം എത്രയെത്രയോ ബുദ്ധിജീവികൾ. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ എന്താ, ഈ ആറ് കാര്യങ്ങൾ, ഈ ആറ് ഉസൂലുകൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ലളിതമാകുന്ന രൂപത്തിൽ അള്ളാഹ് വിശദീകരിച്ചിട്ടും ഇതിൽ തെറ്റുപറ്റിയതായിരിക്കാം ലോകത്തുള്ള ബുദ്ധിജീവികൾക്കാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത് തിരിഞ്ഞതെന്നാണ് ഈ മുഖദ്ദിമയിൽ അദ്ദേഹം പറയുന്നത്. ലോകത്തുള്ള ബുദ്ധിജീവികളിൽ അധിക പേർക്കും, ധാരാളം ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ പ്രയോഗം ശ്രദ്ധിച്ചോ. ثم بعد هذا غالط فيها كثير من اذكياء العالم وعقلاء بني ادم എന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം. ലോകത്തുള്ള ബുദ്ധിജീവികളിൽ അധിക പേർക്കും ഇതിൽ അബദ്ധം പറ്റി. ആദം സന്തതികളിൽപ്പെട്ട ബുദ്ധിമാന്മാർക്ക് ഈ ആറ് ഉസൂലുകളിൽ അബദ്ധം പറ്റി. എന്നാൽ ഈ ആറ് ഉസൂലുകളാകട്ടെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിലാണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം എന്റെ ബുദ്ധി, എന്റെ തന്റെ ഇടം, എന്റെ കഴിവ്, എന്റെ സാമർത്ഥ്യം, അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈമാനും ഹിദായത്തും കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഗണ്ണിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ഇത് രണ്ടിന്റെയും ഇടക്കാണ് മുസ്ലിങ്ങള്. അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാൽ, വൻ നസാറ ലഹും ഇബാദത്തുൻ വഅഖലാഖുൻ ബിലാ ഇൽമിൻ വമഅഇഫത്തിൻ വലാ ദക്കായൻ. ക്രിസ്ത്യാനികൾക്ക് ഇബാദത്തുകളുണ്ട്, അഖലാഖുണ്ട്, നല്ല സ്വഭാവമുണ്ട്, എന്നാൽ ഇൽമില്ല, മഅഇഫത്തില്ല, ദക്കാ ഇല്ല. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പ്രയോഗിച്ച എന്താണ്? കസീറും മിൻ അദ്കിയാ ഇൽ ആലം. ക്രിസ്ത്യാനികൾക്ക് ആരാധനകളുണ്ട്, അഖലാഖുണ്ട്, അവർക്ക് ഇല്ലാതെ പോയത് എന്താ? ഇൽമു കിട്ടിയില്ല, മഅരിഫത്ത് കിട്ടിയില്ല, സക്കാ കിട്ടിയില്ല. ആർക്ക്? ക്രിസ്ത്യാനികൾക്ക്. വൽ യഹൂദ ലഹും സക്കാഉൻ വഇൽമുൻ വമഅരിഫ ബില ഇബാദത്തിൻ വല അഖലാഖിൻ ഹസന. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാ കിട്ടി, ഇൽമു കിട്ടി, മഅരിഫത്ത് കിട്ടി. അവർക്ക് കിട്ടാതെ പോയത് എന്താണ്? ഇബാദത്ത് കിട്ടിയില്ല, ഖുലുഖ് കിട്ടിയില്ല ജൂതന്മാർക്ക്. വൽ മുസ്ലിമൂൻ ജമഉ ബൈനൽ ഇൽമി നാഫി വൽ അമലി സ്വാലിഹ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഇൽമു നാഫി ഉണ്ട്, അമലി സ്വാലിഹ് ഉണ്ട്, വബൈന സകാ വസ്സകാ. അവർക്ക് സകാ ഉണ്ട്, സകാ ഉണ്ട്, സകാഉം സകാഉം. ക്രിസ്ത്യാനികൾക്ക് സകാ ഇല്ല, ജൂതന്മാർക്ക് സകാ ഉണ്ട്, പക്ഷെ അവർക്ക് ഇൽമു നാഫി കിട്ടിയില്ല. എന്ത്? പിന്നെ അവർക്ക് ഇബാദത്ത് കിട്ടിയില്ല, അഖ്ലാഖ് ഹസന കിട്ടിയില്ല ജൂതന്മാർക്ക്. അവർക്ക് ദക്കാ ഉണ്ട്, മഅരിഫത്ത് ഉണ്ട്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് രണ്ടും ഉണ്ട്. ഏത്? ദക്കാ ഉണ്ട്, സക്കാ ഉണ്ട്. അവർ ജമാഉ ബൈനൽ ഇൽമി നാഫി, അവർ നാഫിയായ ഇൽമ അവർ നേടി, വൽ അമൽ സ്വാലിഹ് സൽക്കർമ്മങ്ങൾ അവർ ചെയ്തു, വബൈന സക്കാ വസ്സകാ. സക്കാഉം സക്കാഉം രണ്ട് പദപ്രയോഗങ്ങളാണ്. സക്കാ സക്കാ അതെന്താ? ഇത് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ അദ്ദേഹം വിശദീകരിച്ചതാണ്. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വേണം. ഏത്? സക്കാ വേണം, സക്കാ വേണം. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ, ആര്, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഈ അഷ്അഇയത്തിനെയും അതേപോലെ തന്നെ മുഅ്തസിലത്തിനെയും ഫൽസഫയുടെയും ആളുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു വാചകമുണ്ട്. ആ വാചകമാണെങ്കിൽ ഹിഫ്ലാക്കിക്കോ. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആളുകൾക്ക്, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഊത്തു ദക്കാഅൻ വമാ ഊത്തു സക്കാഅൻ, ഊത്തു ദക്കാഅൻ വമാ ഊത്തു സക്കാഅൻ, വഉത്തു ഫുഹൂമൻ വമാ ഉത്തു ഉലൂമൻ, വഉത്തു സംഅൻ വബ്സ്വാറൻ വഫീദ. ഷൈഖുൽ ഇസ്ലാമിന്റെ മറ്റൊരു വാചകമാണ്. എന്താ പറഞ്ഞത്? ഈ ഫൽസഫന്റെ, അതല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ, ഈ മുഅ്തസിലത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകമാണ് ഊത്തു ദക്കാഅൻ. അവർക്ക് ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്നു. ദക്കാഅ്, നല്ല ബുദ്ധിയുള്ളവരാണ് അവർ, അവർക്ക് ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്നു. വമാ ഊത്തു സക്കാഅൻ, എന്നാൽ അവർക്ക് സക്കാഅ് നൽകപ്പെട്ടിട്ടില്ല. രണ്ടും വേണം, രണ്ടുണ്ടെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ. സക്കാഅ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വലാഹ്, തുഹാറത്ത്, അതാണ് സക്കാഅ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹൃദയവിശുദ്ധി, അതാണ് ഈമാൻ, അതാണ് ഹിദായത്ത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാഅ് ഉണ്ട്, ഏത്, ബുദ്ധി ഉണ്ട്, നല്ല കൂർമ്മ ബുദ്ധി ഉണ്ട്. പക്ഷെ സക്കാഅ് കിട്ടിയിട്ടില്ല. ഏത്? ഈമാൻ കിട്ടിയില്ല, ഇഖ്ലാസ് ഉണ്ടായില്ല, ആ ഹൃദയത്തിന്റെ ആ വിശുദ്ധി, അത് അവർക്ക് ലഭിച്ചില്ല. എന്നാൽ അവർക്ക് ബുദ്ധി നൽകപ്പെട്ടു. ഊത്തു ദക്കാൻ വമാ ഊത്തു സക്കാൻ വഉത്തു ഫുഹൂമ, അവർക്ക് ഫുഹൂമ് നൽകപ്പെട്ടു. ഫുഹൂമ് എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യത, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വഉത്തു ഫുഹൂമ വമാ ഉത്തു ഉലൂമൻ, അവർക്ക് എൽമ് നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എൽമും വേണം ഫഹമും വേണം, ഫഹമും വേണം എൽമും വേണം. എന്നാൽ ഈ ബുദ്ധിമാർക്ക്, ഇവർ ബുദ്ധിയുള്ള ആളുകളാണ്, അവർക്ക് ഫുഹൂമുണ്ട്, അവർക്ക് കിട്ടേണ്ട എൽമ് അവർക്ക് കിട്ടിയിട്ടില്ല, കിട്ടേണ്ട എൽമ് കിട്ടിയിട്ടില്ല. മനസ്സിലാണ്ടോ? കിട്ടേണ്ട ഒരു എൽമുണ്ടല്ലോ. അവർക്ക് കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ഫമാഅനാൻഹും സംഅഹും വലാബ്സാറുഹും വലാഫിദതുഹും മിൻ ശൈഇൻ ഇദാ കാനൂ യജ്ഹദൂന ബി ആയാത്തില്ലാഹി വഹാക ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം അഹ്കാഫിലെ 26-ാമത്തെ ആയത്ത് എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താണ് 26-ാമത്തെ ആയത്തിൽ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചുകൊണ്ടിരുന്നതിനാൽ അവരുടെ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല. എന്തൊന്നിനവർ പരിഹസിച്ചിരുന്നുവോ അതവർക്ക് വന്ന് ഭവിക്കുകയും ചെയ്തു എന്നുള്ള ആയത്തിന്റെ ആ ഒരു ഭാഗം ഷെയ്ഖുൽ ഇസ്ലാം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എന്താ, അവർക്ക് സക്കാഅ് ഉണ്ട്, സക്കാഅ് കിട്ടിയിട്ടില്ല, ആ ഹൃദയ വിശുദ്ധി അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ദക്കാ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല, ഒരാൾക്ക് സലഫിയത്ത് കിട്ടൂല, ഒരാൾക്ക് അതിന്റെ യഥാർത്ഥ മനഹജ് കിട്ടൂല, ഒരാൾക്ക് ഹിദായത്ത് കിട്ടില്ല എന്നുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ ഇബ്നു റാവന്തിയുടെ ഒരു ചരിത്രം വിശദീകരിക്കുന്നു. ഇബ്നു റാവന്തി എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നിരീശ്വരവാദിയാണ്. ആര്? ഇബ്നു റാവന്തി. അയാളെ സംബന്ധിച്ച് വലിയൊരു ചരിത്രമുണ്ട്. ഇബ്നു റാവന്തി, അദ്ദേഹത്തിന്റെ വലിയൊരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രം നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ബുദ്ധിശക്തിക്ക് ഒരു സിമ്പലായിട്ട് പിന്നെ പറയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഒരു ഇബ്നു റാവന്തി. ഇബ്നു റാവന്തിന്റെ ബുദ്ധി പോലെ എന്നുള്ളത്, അത്രത്തോളം ബുദ്ധി കൂർമ്മതയുള്ള ഒരാളായിരുന്നു ഇബ്നു റാവന്തി. പിന്നീട് അയാളെ മുൽഹിദായി. അയാളെ കുറിച്ച് ഇമാം ദഹബി പറഞ്ഞു, മുൽഹിദാണ്, അദബുദ്ദീൻ, ദീനിന്റെ ശത്രുവാണ്. വലിയ ചരിത്രമാണ്, നമുക്ക് വേറെ പഠിക്കാത്, രസകരമായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ. അള്ളാന്റെ തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാളെ എത്രത്തോളം അദബദിക്കും എന്നുള്ളതിന്റെ ഒരു ചരിത്രമാണ് ഇബ്നു റാവന്തിയുടെ ചരിത്രം. ആ ഇബ്നു റാവന്തിയുടെ ചരിത്രം സിയറിൽ വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ, അയാളുടെ ആ ചരിത്രം സിയറിൽ ഇമാം ദഹബി അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാചകം പറഞ്ഞിട്ടാണ്. ലഅനല്ലാഹു ദക്കഅ ബിലാ ഈമാനിൻ വറദിയല്ലാഹു അനിൽ ബലാദത്തി മഅ തഖ്വ എന്നുള്ള ഒരു വാചകം പറഞ്ഞിട്ടാണ് ഇബ്നു റാവന്തിയുടെ ചരിത്രം ഇമാം ദഹബി അവസാനിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ലഅനല്ലാഹു ദക്കഅ ബിലാ ഈമാനിൻ, ഈമാനില്ലാത്ത ദക്കഅനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വറദിയല്ലാഹു അനിൽ ബലാദത്തി മഅ തഖ്വ, എന്നാൽ തഖ്വയുള്ള ബലാദത്തിനെ അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ബലാദത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞ ആള്, കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, തലയിൽ കയറാത്ത ആള്, ബുദ്ധി കുറഞ്ഞ ആള് എന്നാണ് ബലാദത്തിന്റെ അർത്ഥം. പക്ഷെ തഖ്വണ്ട്, തഖ്വണ്ട്, ഹൃദയത്തിന്റെ വിശുദ്ധി ഉണ്ട്, അതാണ് നേരത്തെ പറഞ്ഞ സക്കാഅ്, ഈമാനുണ്ട്, തസ്കിയത്തുണ്ട്, തഖവുണ്ട്. ആ തഖവുണ്ടെങ്കിൽ ബുദ്ധി കുറഞ്ഞ ആളെ അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നാൽ നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ഈമാനില്ല, അത്തരത്തിലുള്ള ബുദ്ധിയെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇമാം ദഹബിന്റെ വാക്കാണ്, ലഅനല്ലാഹു സക്കാ ബിലാ ഈമാനിൻ, ഈമാനില്ലാത്ത സക്കായിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വറളിയല്ലാഹു അനിൽ ബലാദതി മഅ തഖ്‌വാ, തഖ്‌വയുള്ള ബലാദത്തിനെ, ബുദ്ധി കുറഞ്ഞ ആളാണ് ആ ബലാദത്തിനെ, ബുദ്ധി കുറഞ്ഞ ആളെ അയാൾക്ക് തഖ്‌വയുണ്ട്, അള്ളാഹു അത് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ചരിത്രം അവസാനിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരാളുടെ ചരിത്രമാണിത്, അബൂ സഅദ് സംആൻ, അയാളുടെ ചരിത്രം ഇതേപോലെ. ഉലമാക്കൾ അയാളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചില ആളുകൾ എത്രത്തോളം പറഞ്ഞെന്ന് ചോദിച്ചാൽ ആലിമാണ്, ഇമാമാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഫഖീഹാണ്, ഹാഫിളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്? അബൂ സഅദ് അസ്സമ്മാൻ, അബൂ സഅദ് സമ്മാൻ. അയാളുടെ ചരിത്രം വിശദീകരിച്ചിട്ട് ഇമാം ദഹബി സിയറിൽ പറയണ്, ഇതൊക്കെ ആളുകൾ ഈ രൂപത്തിലൊക്കെ അയാളെ വിശേഷിപ്പിച്ചിട്ടും എന്ത് കാര്യം? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അയാൾക്ക് ഉപകാരം കിട്ടിയില്ല, അത് വളരെ കുറഞ്ഞ ഉപകാരമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് പറഞ്ഞതിനു ശേഷം അയാൾ മുഅ്തസിലിയായി, അയാളെ മുബ്തദിയായി എന്ന് പറഞ്ഞതിനു ശേഷം ഇമാം ദഹബി പറയാണ്, ഫഹാദാ ഇബ്റതുൻ, ഇതൊരു ഇബ്റത്താണ്, ഇതൊരു പാഠമാണ്, ഇതൊരു ഗുണപാഠമാണ്. എന്തിന്? വത്തൗഫീഖു ഫമിൻ അല്ലാഹി വഹദാ, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് തൗഫീഖ് കിട്ടുന്നത്. എന്നിട്ട് ഒരു ശകലം, പദ്യത്തിന്റെ ശകലം, ഹത്തഫദ്ദകാഉ വഖാല ലസ്തു ബിനാഫിഇൻ ഇല്ലാ ബിതൗഫീഖിൻ മിനൽ വഹാബി. അബൂ സഅദ് സമ്മാന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അയാൾ മുഅ്തസിലിയായി, അയാളെക്കുറിച്ച് ഉലമാക്കളെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച അവസാനിപ്പിച്ചിട്ട് ഇമാം ദഹബി പറയാണ്, അയാൾ പിന്നെ വഅ്തസല വബ്തദഅ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണെന്ത്, ഇതിൽ ഒരു ഗുണപാഠമുണ്ട്, എന്ത്? തൗഫീഖ് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എന്നിട്ട് ആ പദ്യം ഹത്തഫദ്ദകാഉ, മനുഷ്യന്റെ ബുദ്ധി വിളിച്ചു പറഞ്ഞു, ശബ്ദമുണ്ടാക്കി, എന്താ പറഞ്ഞത്? വഖാല ലസ്തു ബിനാഫിൻ, ഞാനൊരു ഉപകാരവും ചെയ്യുന്നവനല്ല, ഇല്ലാ ബിതൗഫീഖിൻ മിനൽ വഹാബി, വഹാബിൽ നിന്നുള്ള തൗഫീഖ് ഇല്ലാതെ ഒരു ഉപകാരവും ചെയ്യുന്നവനല്ല ഞാൻ. അപ്പൊ അള്ളാഹിന്റെ തൗഫീഖ് കിട്ടാതെ ആ ബുദ്ധി കൊണ്ട് ഒരു കാര്യമല്ല എന്നർത്ഥം. ആ ബുദ്ധി കൊണ്ട് ഒരു കാര്യമല്ല, അള്ളാഹിന്റെ തൗഫീഖ് കിട്ടണം. എത്ര ആളുകളാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കോ, അത് മുസ്ലിങ്ങളാകട്ടെ അതല്ലാത്ത ആളുകളാകട്ടെ, അതിൽ എത്രയെത്ര ബുദ്ധിജീവികള്, അബൂജഹല്, അബൂലഹബ്, വലീദ്, ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറിയപ്പെടുന്ന തെൻ്റെടികളും വിവേകമുള്ളവരും വിവരമുള്ളവരും ബുദ്ധിജീവികളുമായി അറിയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അബൂജഹലിനെ കുറിച്ചൊക്കെ അതിന്റെ അയാളുടെയൊക്കെ ചരിത്രം എടുത്തു വച്ചിരിക്കുകയല്ലേ നമുക്കറിയാം. അബൂജഹൽ, അബൂലഹബ്, വലീദ്, അതിസമർത്ഥരും ബുദ്ധിപൂർമ്മതയുമുള്ള ആളുകളായിരുന്നു ഇവരൊക്കെ തന്നെ, ബുദ്ധിജീവികളായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന. പക്ഷെ അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠാണത്. അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല, ഈമാൻ കിട്ടിയില്ല. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണം. ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല. അതാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ ഉസൂലു സിത്ത എന്നുള്ള ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം പറഞ്ഞു വച്ചത്. ആ തൗഫീഖാരിൽ നിന്ന് മാത്രമാണ്, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഹിദായത്ത് കൊടുക്കുക. അത് അള്ളാഹു മാത്രം. അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലാത്ത ഒരാൾക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും എത്ര ഇൽമുണ്ടെങ്കിലും തൗഫീഖ് കിട്ടൂല. ഇമാം റാസിന്റെ ചരിത്രം എന്താ? അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ജീവിച്ച പ്രഗത്ഭരായ പല ഉലമാക്കളുടെയും ചരിത്രം എന്താ? പിന്നീട് റാസിയെ പോലുള്ള ആളുകൾ തൗബ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താ റാസിയുടെ തഫ്സീർ? എന്താ അദ്ദേഹത്തിന്റെ ബുദ്ധി? അദ്ദേഹത്തിന്റെ ഓരോ വിവരണങ്ങൾ അശ തെറ്റായിട്ട് വ്യാഖ്യാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന്റെ തഫ്സീറിനെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത്, ബുദ്ധിണ്ട്, വിവരണ്ട്, എൽമുണ്ട്, പക്ഷേ ഒരുപാട് രംഗങ്ങളിൽ, ഒരുപാട് സ്ഥലത്ത് അബദ്ധങ്ങൾ പറ്റി പഴച്ചു പോയി. നമുക്കറിയാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല ആളുകളും എത്രയോ ഹദീസുകൾ ഹിഫ്ളാണ്, ഖുർആൻ ഹിഫ്ളാണ്, അതിന്റെ സനദുകളെ കുറിച്ചറിയാം, ഓരോ കാര്യത്തെക്കുറിച്ചും അറിയാം, പക്ഷെ യഥാർത്ഥ സലഫിയത്തിലോ യഥാർത്ഥ മനഹജിലോ അല്ല. നല്ല ബുദ്ധിയുണ്ട് അവർക്കൊക്കെ, നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താണ്? അവരുടെ ബുദ്ധിയാണെല്ലാം. പ്രമാണങ്ങൾ അവരുടെ ബുദ്ധിക്കെതിരായിട്ട് വന്നാൽ പ്രമാണങ്ങൾ അവർ തള്ളും, എന്നിട്ട് അവരുടെ ബുദ്ധിക്ക് തോന്നിയതെന്താണോ അത് അവർ സ്വീകരിക്കും. ചില ഹദീസുകൾ കിട്ടിയാൽ, ചില ആയത്തുകൾ കിട്ടിയാൽ അതൊക്കെ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ എങ്കിൽ അവരത് സ്വീകരിക്കും. അവരുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തതാണോ അവരത് തള്ളിക്കളയും. ഇങ്ങനെയൊക്കെ എത്രയോ ആളുകൾ, അവർക്ക് ബുദ്ധിന്റെ കുറവാണോ? ഈ ആയത്തുകളെയും ഈ ഹദീസുകളെയും തള്ളിക്കൊണ്ട് ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിന്റെ കടന്നു വന്നിട്ടുള്ള ബിദഅത്തിന്റെ കക്ഷികൾ, അത് ആദ്യകാലത്തെ ആളുകളാകട്ടെ ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ, അവരൊക്കെ ചെയ്യുന്ന എന്താ, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അവർ സ്വീകരിക്കും, അതല്ലാത്തത് അവർ തള്ളിക്കളയും, അതല്ലെങ്കിൽ അതിന് വേറെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കും, ആയത്തുകൾക്കും ഹദീസുകൾക്കും ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ സൂചിപ്പിച്ചത് എന്താ, സാധാരണക്കാർക്ക്, അവാമ്, അവാം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ മനുഷ്യന്മാർ ഊഹിക്കുന്നതിന്റെയും അപ്പുറം ഈ ആറ് ഉസൂലുകളെ, ഈ ആറ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അള്ളാഹ് വിശദീകരിച്ചു തന്നിട്ടും ബുദ്ധിമാന്മാരായ അധികം ആളുകൾക്കും ഇതിൽ അബദ്ധം പറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാചകം എത്രത്തോളം ആശയമുള്ള ഒരു വാചകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി കിട്ടിയെങ്കിലേ ആ യഥാർത്ഥ മൻഹജിലും ആ അഹലുസുന്നയിലും നിലകൊള്ളാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അബു ഹാസിം സലമത്ത് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മിൻ മൻ ഉജിബ ബിറഈഹി ളല്ല വമൻ ഇസ്തഗന ബിഅഖലിഹി സല്ല. എത്ര ശരിയാണ് അദ്ദേഹത്തിന്റെ വാചകം. എന്താ അദ്ദേഹം പറഞ്ഞത്, മൻ ഉജിബ ബിറഈഹി ളല്ല, ഒരാൾക്ക്, ഒരാൾ തന്റെ റഈയിൽ അത്ഭുതം കൂറിയാൽ, തന്റെ റഈ തന്നെയാണ് എല്ലാം, അതിലൊരാള് അത്ഭുതം കൂറിയാൽ ളല്ല, അവൻ വഴിതെറ്റി. വമനിസ്തഗന ബിഅഖലിഹി സല്ല, ഒരാൾക്ക് തന്റെ ബുദ്ധി മതി എന്നൊരാൾക്ക് തോന്നിയാൽ, അത് മതി എന്നൊരാൾക്ക് തോന്നിയാൽ, സല്ല, അവൻ വഴിതെറ്റി. ഒന്ന് ളല്ല, ഒന്ന് സല്ല, ഒന്നവൻ ളലാലത്തിലായി, മറ്റൊന്നവന് ആ യഥാർത്ഥ മാർഗത്തിൽ നിന്നവൻ തെറ്റിപ്പോയി. ഇവിടെ അതേ പ്രയോഗമാണ്, സുമ്മ ബഅദ ഹാദ ഖലിത ഫീഹ കസീറും മിനൽ ഖിയായിൽ ആലം വ ഖലായിബനി ആദം ഇല്ലാ ഖല്ലുൽ ഖലീൽ എന്നുള്ളതാണ് പ്രയോഗിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, അള്ളാഹുവിന്റെ തോഫീക്ക് കൂടി കിട്ടണം. ആ തോഫീക്ക് ഇല്ലാത്ത ബുദ്ധി കൊണ്ടൊരു കാര്യമല്ല. എത്ര ബുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം, യഥാർത്ഥ സലഫിയത്ത് മാനേജ് മനസ്സിലായിട്ടില്ലെങ്കിൽ, എന്ത് ബുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം, ഈമാനും തോഹീദും ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരാൾക്ക് മുഅ്മിനാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, അയാൾ എന്ത് ബുദ്ധിജീവിയിട്ട് എന്താ കാര്യം. ലോകത്ത് എത്രയോ ബുദ്ധിജീവികൾ അങ്ങനെയുണ്ട്, അവർക്ക് ഈമാനില്ല, ഹിദായത്തില്ല, ഇസ്ലാം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ എത്രയോ ബുദ്ധിജീവികളുണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ച ഹദീസുകൾ ഇഫുള്ള ആളുകൾ, പക്ഷെ അവർക്ക് യഥാർത്ഥ സലഫിയത്ത് മനഹജ് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ പ്രമാണങ്ങളെക്കാൾ അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വ്യതിചലിച്ച, യഥാർത്ഥ മനഹജിൽ നിന്ന്, സലഫിയത്തിൽ നിന്ന് വ്യതിചലിച്ച വിദ്യാർത്ഥിന്റെ കക്ഷികൾ ഉണ്ടായിത്തീർന്നു. മുസ്ലിങ്ങൾ ഭിന്നിച്ചത് അങ്ങനെയാണ്, അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു തത്വം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് ആര് ഉലമാക്കൾ വിശദീകരിച്ചിരുന്ന നമുക്ക് ആ ഒരു ആശയം ഇതിൽ നിന്ന് കിട്ടും. കാരണം ഇതിൽ പറഞ്ഞ എന്താ, അധിക ബുദ്ധിമാന്മാർക്കും ഈ ആറ് ഉസൂലുകളിൽ തെറ്റുപറ്റി. അപ്പൊ ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല, അതാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞത്. പിന്നെ അതിന് നമ്മൾ പറഞ്ഞു, ആറാമതായിട്ട് ഏത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഹക്കും ബാത്തിലും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്തല്ല, അത് ആളുകളുടെ ഭൂരിപക്ഷമല്ല. ഇന്നെങ്ങനെയാണ് ആളുകൾ ഹക്കും ബാത്തിലും മനസ്സിലാക്കുന്നത്? കുറെ ആളുകളുണ്ടോ, ഒരു സംഘടന, അതല്ലെങ്കിൽ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു വിഭാഗം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി, അതിൽ കുറെ ആളുകളുണ്ടോ, അവരെ ഹക്കിന്റെ ആൾക്കാർ, അവരാളുകൾ കുറച്ചേ ഉള്ളൂ, അവർ ഹക്കിന്റെ ആൾക്കാരല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹക്കും ബാത്തിലും മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം എന്തല്ല, കസറത്തും കില്ലത്തും അല്ല. കസറത്ത് പറഞ്ഞാല് ആധിക്യം. ഇന്ന് പലരുടെയും ലക്ഷ്യം തന്നെ എന്താണ്, ആളുകളെ കൂട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ വാദിക്കും, നിങ്ങൾ പറയുന്നത് ഹക്കാണെങ്കിൽ അതിൽ കുറെ ആൾക്കാർ വരേണ്ടതല്ലേ, കുറെ ആൾക്കാർ ഈ ഹക്ക് സ്വീകരിക്കേണ്ടതല്ലേ, അപ്പൊ നിങ്ങളെടുത്ത് ഹക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളില്ലാത്തത്. മാത്രമല്ല ഇന്ന് വലിയ ആളുകളെ സംഘടിപ്പിക്കുന്നത്, ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ, ഞങ്ങളാണ് ഹക്കൽ എന്നുള്ളത് തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ എന്താ, കുറച്ചാളുകൾക്ക് മാത്രമാണ് ഈ ആറ് ഉസൂലുകൾ മനസ്സിലായത്, ബാക്കിയുള്ള ഭൂരിപക്ഷത്തിനും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഇതിൽ അബദ്ധം പറ്റുക ചെയ്തത്. അപ്പൊ ഹക്കും ബാത്തിലും മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമല്ല എന്ത്, കസറത്തും കില്ലത്തും, അതുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാ ഓരോ പദങ്ങളുടെയും